പിന്നെ വേറെ നിലക്ക് നമ്മൾ പറയുന്നു അല്ല, ഇവിടെ തന്നെ അള്ളാഹിറ വൽ ബാത്തിന എന്ന് പറഞ്ഞു കാണാം. ആ പ്രത്യക്ഷമായതും പരോക്ഷമായതും എന്ന് പറഞ്ഞാൽ എന്താ? ലാഹിറായ പ്രവർത്തനം തന്നെ അപ്പൊ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സത്യം പറയുക, അല്ലേ? ഇതൊക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന സംഗതികളാണ്. അതിനാണ് അല്ലെങ്കിൽ മതത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ശരീരം കൊണ്ട് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. എന്താണ്? അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഇനി ബാത്തിന, ആന്തരികമായത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതല്ല. പിന്നെന്താണ്? അവയവങ്ങൾ കൊണ്ടല്ലാതെ മിന്നൽ അഴമാലി അല്ലാഹിറ വൽ ബാത്തിന. അല്ല, ഇബാദ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു പേരാണ്. ജാമിഉൻ, എന്താണ് ജാമിഉ എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇതിപ്പോ ഒരു ജാമിയാണ്, ഇതൊരു ജാമിയാണ് നമ്മൾ ഇരിക്കുന്നത്. എന്താ നമ്മളെ പറ്റിയല്ലേ പറഞ്ഞത്? ഇത് ജാമിയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. നമ്മളിരിക്കുന്നത് ജാമിയയിലാണ്, പള്ളിയിലാണ്. പള്ളിക്ക് മസ്ജിദ് എന്നും പറയും, ജാമിയെന്നും പറയും. എന്താ രണ്ടെണ്ണം വ്യത്യാസം? മസ്ജിദ് എന്നാൽ ജുമാ ഉള്ള പള്ളിക്കും പറയാം, ജുമാ അല്ലാത്ത പള്ളിക്കും പറയാം. ജാമിയ നമ്മൾ ജുമാത്തള്ളി, ജുമാത്തള്ളി അല്ലേ, ജുമാത്തള്ളി അതാണ് ജുമാത്ത് പള്ളി. അൽ മസ്ജിദുൽ ജാമിയ, ജുമാഉള്ള പള്ളി. ജുമാനുള്ള പള്ളി തന്നെ ജുമാ എടുക്കുമ്പോ ആ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്നു. അപ്പൊ നാട്ടുകാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന പള്ളി, അതാണ് ജുമാ അടക്കുക. ജുമാക്ക് എല്ലാവരും വരണം, അതാണ് അൽ മസ്ജിദുൽ ജാമിയ, അല്ലെങ്കിൽ വെറും അൽ ജാമിയ എന്ന് പറയാം. അപ്പൊ ജാമിയ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്ന, അല്ലെങ്കിൽ സമഗ്രമായ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന. ഇസ്മുൻ ജാമിയുൻ സമഗ്രമായ ഒരു പേരാണ്. എന്തിനെ? ലിക്കുല്ലി, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന. മാ യുഹിബ്ബുഹു അല്ലാഹു, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന പേരാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഇഷ്ടപ്പെടുകയും വയർലാഹു, അതിനെ അല്ലാഹു തൃപ്തിപ്പെടുകയും ചെയ്യുന്നു. അപ്പോ ഇസ്മുൻ ജാമിഉൻ, സമഗ്രമായ ഒരു പേര്. എന്തിനെയെല്ലാം ഉൾക്കൊള്ളുന്നു? ലിക്കുല്ലി, എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന. ഏതൊക്കെ? മാ യുഹിബ്ബുഹു അല്ലാഹു, അല്ലാഹു ഇഷ്ടപ്പെടുകയും. വയർലാഹു, റിളാ എന്നർത്ഥം തൃപ്തി. വയർലാഹു, അല്ലാഹു തൃപ്തിപ്പെടുകയും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു, അല്ലാഹു തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് ഇബാദത്ത്. അപ്പൊ ഇബാദത്തിന്റെ പരിയിൽ എന്തൊക്കെ പെടും? അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാം. ഇനി അതെന്താണ് എന്നുള്ളത് പിന്നെ പറയാം. മിനൽ അഅമാലി വൽ അഖ്വാൽ, വാക്ക് മാത്രല്ല പ്രവർത്തനം, രണ്ടും എന്തിൽ പെടും? ഇബാദത്തിൽ പെടും. ഇപ്പൊ അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ഇതൊക്കെ എന്താണ്? ബാങ്ക് കൊടുക്കുക, ഇതൊക്കെ എന്താണ്? അഖ്വാലാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതൊക്കെ എന്താണ്? അമലാണ്, പ്രവർത്തനങ്ങളാണ്. ഇനി അതിൽ തന്നെ അല്ലാഹിറ വൽ ബാത്തിന, എന്താണ് ലാഹിർ എന്നാൽ? പ്രത്യക്ഷമായ, വെളിവായ. ബാത്തിൻ എന്നാൽ വെളിവാകാത്തത്. ബത്തിന് എന്താ? പത്തിന് പള്ള. പള്ളന്റെ ഉള്ളിൽ എന്താ നമുക്കറിയോ, നമ്മൾ തിന്നുന്ന എല്ലാ സാധനങ്ങളും മറച്ചു വെക്കുന്ന സ്ഥലമാണ് എന്ത്, പള്ളി അല്ല പള്ള. പത്തിന് അപ്പൊ ബാത്തിൻ എന്നാൽ ആന്തരികമായത്, ഗോപ്യമായത്, പ്രത്യക്ഷമായതും പരോക്ഷമായതും. ഇതാണ് ഭാഷാർത്ഥം. സാങ്കേതികമായി അതിന് വേറൊരു ഉദ്ദേശമുണ്ട്. അതെന്താ? ലാഹിറ എന്നാൽ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. നമ്മളെ കൈ, കാല്, വായ, ഇതുകൊണ്ടൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിലിപ്പോ നമസ്കാരം, നോമ്പ്, വിക്ർ, ഇതൊക്കെ പെടും. അതൊക്കെ എന്താ? നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ബാത്തിന എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. പുറത്തൊക്കെ കാണൂല. അതായതാ ഹൃദയം കൊണ്ട് പ്രവർത്തിക്കൽ, നിയ്യത്ത് ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനം. പിന്നെ തവക്കുൽ, തവക്കുല് അതിനോട് ചേർന്ന് പ്രവർത്തനം ഉണ്ടാവും, പക്ഷെ തവക്കുലിന്റെ അടിസ്ഥാനം അവിടെയാ മനസ്സിലാക്കി. ഖൗഫ്, അള്ളാഹിനെ കുറിച്ചുള്ള ഭയം. ഖശിയത്ത്, ഖുശൂഉ്, റജാ, പ്രതീക്ഷ, പേടി, ഭയപ്പാട്, ഇതൊക്കെ എവിടെ ഉണ്ടാവുക? ഹൃദയത്തില്. അപ്പൊ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതാണെന്ത്? അൽബാത്തിന എന്ന് പറയുന്നു. അപ്പൊ ശരീരം കൊണ്ടോ ഹൃദയം കൊണ്ടോ ചെയ്യുന്ന വാക്കുകളും പ്രവർത്തനങ്ങൾ, വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹു തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോ അല്ലാഹു ഇഷ്ടപ്പെടാത്ത, അല്ലാഹു തൃപ്തിപ്പെടാത്ത ഒരു കാര്യം നമ്മുടെ വകയായി ചെയ്താൽ അതെന്താവുകയില്ല, ഇബാദത്താവൂല. ഇനി അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതും ആകണമെങ്കിൽ അതിനകത്ത് എന്തുണ്ടാകണം? ഒരു ദുആ ഉണ്ടാവും. അതാണ് ദുആഉ മുഖുൽ ഇബാദ. ഇബാദത്തിന്റെ മജ്ജ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദുആഉ ഹുവൽ ഇബാദ, മറ്റതിനെ കുറിച്ച് തർക്കമുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. ഈ പറഞ്ഞ അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ അകത്തൊരു ദുആ ഉണ്ടാവും. അതെന്താ? അള്ളാഹുവെ ഇതിനെ സ്വീകരിക്കണമേ, അള്ളാഹുവെ ഇതിന് എനിക്ക് നീ പ്രതിഫലം നൽകണമേ, അള്ളാഹുവെ ഞാൻ ഇത് പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഒരു ഒരു തട്ടം, ഒരു പ്രാർത്ഥന അതിലടങ്ങിയത്. പ്രാർത്ഥന അല്ലാത്ത ഒരു കാര്യവും ഇബാദത്താവൂല. എന്തിലും ഒരു ദുആ, തൊള്ളോണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അത് മനസ്സിലുണ്ടായാൽ മതി, ഒരു ദുആയിൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഇബാദത്തിന്റെ ഒരു ഇനവും അല്ലാഹു അല്ലാത്ത ആർക്കും സമർപ്പിക്കാൻ പാടില്ല. ആർക്ക് സമർപ്പിച്ചാലും അതെന്തായി? എന്തായി? ശിർക്കൈ. അപ്പോ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ശിർക്ക് എന്നാൽ ഇത് മനസ്സിലായാൽ ശിർക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. എന്താ ഇപ്പറഞ്ഞ കാര്യം? അല്ലാഹു അല്ലാത്ത ആർക്ക് സമർപ്പിച്ചാലും എന്തായി മാറും? ശിർക്കൈ മാറും. ഇപ്പൊ നമസ്കാരം അല്ലാഹു ഇഷ്ടപ്പെട്ട, അവൻ തൃപ്തിപ്പെട്ട ഒരു സംഗതിയാണ്. മരിച്ച ഒരാൾക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു ശേഷന് വേണ്ടി നമസ്കരിക്കുക. ഇപ്പൊ എന്റെ നാട്ടില് കൊടുവള്ളി, അവിടെ മറ്റേ ഈ നക്ഷബന്തി തരീഖത്തിന്റെ ആൾക്കാരുണ്ട്. നക്ഷബന്തിയ തരീഖത്ത് അവിടെ അവര് നമസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, ഉപ്പാക്കുപ്പക്ക് വേണ്ടിയാണ്. ഓലെ ഓലെ ശേഷന് വേണ്ടി, ശേഷാണ് ഉപ്പാപ്പ, ശേഷന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. പള്ളി ഉണ്ടാവില്ല, സാംസ്കാരിക നിലയെ ഉണ്ടാവുള്ളൂ, പള്ളിയില്ല. അവിടെ കൊടുവള്ളി കഴിഞ്ഞിട്ട് കേക്കോത്ത് അവിടെ കാണാം. സാംസ്കാരിക നക്ഷബന്തിയ സാംസ്കാരിക നിലയാണ് വലിയൊരു ബിൽഡിംഗ്. അപ്പൊ അവിടെ ഉപ്പാപ്പക്ക് വേണ്ടിയാണ് നമസ്കാരം. അപ്പൊ അതെന്തായി? അവർക്കുള്ള ഇബാദത്തായി. നേർച്ച, നേർച്ച എന്താ? ഇബാദത്താണ്. ഇബാദത്തായതുകൊണ്ട് തന്നെ നേർച്ചയാകുന്ന ഇബാദത്ത് ആർക്കെ സമർപ്പിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിനെ സമർപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി നേർച്ചയാക്കിയാൽ അതെന്താവും? അത് അയാൾക്കുള്ള ഇബാദത്തായി. ഇപ്പൊ നമ്മളൊരു ഒരു ഒരു മൃഗത്തെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അറവ് അറക്കാൻ വേണ്ടി നേർച്ചയാക്കി, അത് ഇബാദത്താണ്. ഏതെങ്കിലും ഒരു ജാറത്തിലെ തങ്ങളുടെ പ്രീതിക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റേ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി ഒരു പോത്തിനെ ഒരാൾ നേർച്ചയാക്കി, എന്തിനാണ്? ഷെയ്ഖിന്റെ പ്രീതി കിട്ടാൻ. ഷെയ്ഖ് നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ, അപ്പൊ അതാർക്കുള്ള ഇബാദത്താണ്? ഷെയ്ഖിനുള്ള ഇബാദത്താണ്. പണി രണ്ടും പണി ഒന്നാണ്. രണ്ടു സ്ഥലത്തും പൂത്തിനെയാണ് അറക്കുന്നത്, അല്ലെങ്കിൽ മൃഗത്തെയാണ് അറക്കുന്നത്. ഒരേ കത്തി കൊണ്ട് അറക്കുന്നു, ഒരേ മൃഗമാണ്, ഒക്കെ ശരിയാ. പക്ഷെ അവന്റെ ഉദ്ദേശം മാറി. ഒന്ന് അള്ളാഹുവിനുള്ളതാണ്, മറ്റത് ഇയാൾക്കുള്ളതാണ്. അപ്പൊ അത് ശുക്കൈ. അപ്പൊ അവിടെ വെറും ഒരു ദുആ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ആ തേട്ടം അള്ളാഹു അല്ലാത്ത ഒരാളോട് നടത്തുക എന്നത് മാത്രമല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഏത് സംഗതി അള്ളാഹു അല്ലാത്ത ആർക്ക് ചെയ്താലും ഉണ്ടാവും, ശിർക്കാവും. അങ്ങനെ ശിർക്ക് ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അയാൾ എവിടുന്ന് പുറത്തുപോയി? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അശ്ശിർക്കു ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ പങ്കുചേർക്കൽ. അങ്ങനെ പങ്കു ചേർത്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ഇനി അതിന് തെളിവ് പറയാം. ഖാലല്ലാഹു തആല ഇന്നല്ലാഹ, നമ്മൾ സാധാരണ കേൾക്കുന്ന എല്ലാവർക്കും അറിയുന്ന ആയത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ. ഇന്നല്ലാഹ എന്താണ് ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു എന്താണ് ഗഫറ യഗ്ഫിറു എന്ന് പറഞ്ഞാൽ പൊറുക്കുക. ലാ യഗ്ഫിറു പൊറുക്കുകയില്ല. ഐ യുശ്രക ബിഹി അശ്രക എന്ന് പറഞ്ഞാൽ പങ്കു ചേർത്തു. അശ്രക പങ്കു ചേർത്തു, യുശ്രിക്കു പങ്കു ചേർക്കുന്നു. ഐ യുശ്രക പങ്കു ചേർക്കപ്പെടുന്നത് ബിഹി, ബിഹി എന്നാണ് ഫീഹി നട്ടം അവനിൽ അള്ളാഹുവിൽ. ലാ യഗ്ഫിറു അവൻ പൊറുക്കുകയില്ല. ഐ യുശ്രക ബിഹി അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബിഹി അവനിൽ, അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് അള്ളാഹു തീർച്ചയായും പൊറുക്കുകയില്ല. വയഗ്ഫിറു അവൻ പൊറുക്കും. മാ ദൂന ദാലിക, ദൂന എന്ന താഴെ കൂടാതെ, അങ്ങനെ പല അർത്ഥമുണ്ട്. ഇവിടെ ദൂന എന്നാൽ താഴെ നട്ടം, ദൂന ദാലിക അതിന് താഴെയുള്ളത് അല്ലെങ്കിൽ അതല്ലാത്തത്. മാ നന്ന യാതൊന്ന്, മാ ദൂന താഴെ ഉള്ളത് അല്ലെങ്കിൽ അല്ലാത്തത്, ദാലിക അത്. അപ്പൊ രണ്ടൽക്ക് അർത്ഥം പറയാം. ഒന്നുകിൽ അതല്ലാത്തത്, ഏതല്ലാത്തത്? ശിർക്കല്ലാത്തത്. അല്ലെങ്കിൽ താഴെ നർത്ഥം പറഞ്ഞാലോ മാ ദൂന ദാലിക, ശിർക്കിന്റെ താഴെയുള്ള കാര്യങ്ങൾ അവൻ പുറത്തു കൊടുക്കും. ലി മൻ യശാഉ, ലി മൻ മന്നാൽ യാതൊരുവൻ, അല്ലതി എന്നർത്ഥം. ലി മൻ ഒരുത്തന്, ഏതൊരുത്തന്? യശാഉ എന്താ യശാഉ? ഉദ്ദേശിക്കുന്നു യശാ ലിമൻ യശാഉ. മൂന്ന് പദമാണ്, ലി വേറെ, മൻ വേറെ, യശാഉ വേറെ. ലി മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവന്. ഒന്നുകൂടി പറയാം, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു അവൻ പുറത്തു കൊടുക്കുകയില്ല. അൻ യുശ്രക ബിഹി അവനിൽ പങ്കു ചേർക്കപ്പെടുക എന്നത്. വയഗ്ഫിറു അവൻ പുറത്തു കൊടുക്കും. മാ ദൂന ദാലിക അതല്ലാത്തത് അല്ലെങ്കിൽ ശിർക്കിന് താഴെയുള്ള തെറ്റുകുറ്റങ്ങൾ ആർക്ക് പുറത്തു കൊടുക്കും? ലിമൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഇതിലെന്താ തെളിവ്? ഇതിലെന്താ തെളിവ്? ശിർക്ക് അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. പക്ഷെ അതിന് അങ്ങനെ ഒറ്റടിക്ക് പറയാൻ പറ്റൂല. ശിർക്ക് അല്ല പൊറുക്കൂലേ, പൊറുക്കൂലേ, പൊറുക്കോ? ശിർക്ക് ശിർക്കും അല്ല പൊറുക്കും. അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞ അർത്ഥം എന്താ? അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താതെ തന്നെ ശിർക്കല്ലാത്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാം ഏതും, കാരണം ബാക്കിയൊക്കെ അതിന്റെ താഴെ. ഇസ്തിഗ്ഫാർ നടത്താതെ, തൗബ ചെയ്യാതെ, അല്ലാഹു ശിർക്ക് പൊറുക്കുകയില്ല. അല്ലാത്തൊക്കെ അള്ളാന്റെ വകയിൽ തന്നെ പൊറുത്തു കൊടുക്കും. അതുകൊണ്ടാണല്ലോ നരകത്തില് തൗഹീദ് ഉള്ള ആൾക്കാരും നരകത്തിലെത്തും. കള്ളു കുടിച്ചവനുണ്ടാവും, വ്യഭിചരിച്ചവനുണ്ടാവും, കട്ടവനും ഉണ്ടാവും. ഇത് മൂന്നും ഹദീസിൽ വന്നതാണ്. കട്ടവനും കട്ടാലും വ്യഭിചരിച്ചാലും കള്ളു കുടിച്ചാലും ദഖലൽ ജന്ന, തൗഹീദ് ഉള്ളവൻ സ്വർഗത്തിലെത്തും, അല്ല നരകത്തിലെത്തും, സ്വർഗത്തിലെത്തും. പക്ഷെ അവൻ നരകത്ത് പോകേണ്ടി വരും തിന്മന്റെ ആധിക്യം കാരണം. പക്ഷേ അള്ളാഹു എന്ത് ചെയ്യും? ചിലപ്പോ അവന് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ ശിക്ഷ കാലാവധി കഴിഞ്ഞിട്ട് അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. ചിലപ്പോ അല്ലാതെ തന്നെ അള്ളാഹു പുറത്തു കൊടുക്കാം. ഇവൻ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടില്ലെങ്കിൽ പോലും കള്ളുകൂടിയനായി തന്നെ മരിച്ചു പോയി, കള്ളനായി തന്നെ മരിച്ചു പോയി. പക്ഷെ അവൻ എന്തുണ്ട്? തൗഹീദുണ്ട്. അപ്പൊ അള്ളാഹു തൗഹീദിന്റെ ബലം കൊണ്ട് അവന്റെ മറ്റു ഭാവങ്ങൾ പൊറുക്കൊടുക്കും. ഇപ്പം ചോദിച്ചിട്ടല്ല, നേരെ മറിച്ച് ചോദിച്ചാൽ മാത്രമേ അള്ളാഹു എന്ത് പൊറുക്കുകയുള്ളൂ? ശിർക്ക് പൊറുക്കുകയുള്ളൂ. അപ്പൊ ശിർക്കും പൊറുക്കൂല എന്ന് ഒറ്റടിക്ക് പറയാൻ പറ്റില്ല. ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുന്നു. അവിടെ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ശിർക്ക്, രണ്ട് കൊലപാതകം, മൂന്ന് വ്യഭിചാരം. ഇത് മൂന്നാണ് ഏറ്റവും കടുത്ത തിന്മ, മൂന്ന് തിന്മകൾ. എന്നിട്ട് തന്നെ പറയാണ് ഇല്ലല്ലദീന താബു, വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തവരൊഴികെ. അതിന്റെ അർത്ഥം എന്താ? ശിർക്ക് ചെയ്തവന് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആളുകളാണ് ക്രിസ്ത്യാനികൾ. അത് ഏറ്റവും അള്ളാഹ്ക്ക് വെറുപ്പുള്ള, ആകാശം പൊട്ടിപ്പുളരാൻ മാത്രം ഗുരുതരമായ കാര്യം എന്നാണ് സൂറത്തുൽ മറിയമിന്റെ, സൂറത്തു മറിയമിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞത്. ആ ആളുകളോട് അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ലേ? ആരോട്? അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളോട് അള്ളാഹിന്റെ ചോദ്യം, നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ലേ? അതിനർത്ഥം എന്താ? പശ്ചാത്തപിച്ചാൽ അതും അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ പശ്ചാത്തപിച്ചാൽ മാത്രമേ ശിർക്ക് അള്ളാഹു പൊറുക്കുകയുള്ളൂ. അല്ലാതെ ഒരാൾ ശിർക്കോടുകൂടി മരിച്ചാൽ അവൻ ഒരു കാലത്തും എവിടെത്തൂല, സ്വർഗത്തിലെത്തൂല. കാരണം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മുശ്രിക്കായിട്ടാണ് മരിച്ചു പോയത്. ഇനി ഇവിടെ ശിർക്ക് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ശിർക്കിന്റെ രണ്ട് തരമുണ്ട്, ചെറിയ ശിർക്കും വലിയ ശിർക്കും. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വലിയ ശിർക്ക് ഒരാൾ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ വലിയ ശിർക്ക് എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, ഇപ്പൊ നബിയെ കാക്കണേ, ബദീങ്ങളെ കാക്കണേ എന്നിട്ടും പ്രാർത്ഥിച്ചാൽ അവൻ മുസ്ലിക്കായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അതുപോലെ നേർച്ചയാക്കുക, ഇതുപോലെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അത് വലിയ ശിർക്കാണ്. ചെറുതുണ്ട്, ചെറുതെന്താ? വേറുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. അതേപോലെ പിന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തു, സത്യം ചെയ്യാൻ പാടില്ല. സത്യം ചെയ്താൽ അത് ശിർക്കാണ്. പക്ഷേ അയാൾ അതുകൊണ്ട് എന്താവൂല, ഇസ്ലാം എന്ന് പുറത്തൂല. പൊരുത്തം പറയാണ്, എന്റെ വാപ്പയാണ് സത്യം, എന്റെ വാപ്പയാണ് സത്യം. ഈ ഹിന്ദുക്കളായ ആൾക്കാരെ പറഞ്ഞ എന്റെ മക്കളാണ്, മക്കളെ തൊട്ട് സത്യം എന്ന് പറയുന്നു. അപ്പൊ മക്കളെ പിടിച്ച് ഒരാൾ, ഒരു മുസ്ലിമായ ഒരാൾ, എന്റെ മക്കളാണ് സത്യം എന്ന് പറഞ്ഞു ശിർക്കാണ്. പക്ഷേ അയാൾ ഇസ്ലാമെന്ന് പുറത്തല്ല, അത് ശിർക്കുൻ ദൂന ശിർക്ക്, താഴെ ചെറിയ ശിർക്കാണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ചെറിയ ശിർക്കിൽപ്പെട്ടതാണ്. വലിയ ശിർക്ക് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു രണ്ടാമത്തെ ആയത്ത്, ഇന്നഹു മൈ യുശ്രിക്കു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അൽമാഇദ 72. ഖാല പറഞ്ഞു, തആല എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് മനസ്സിലാക്കണം? ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഇന്നഹു മൈ യുശ്രിക്കു ബില്ലാഹി. ഇന്നഹു എന്നാണ് ഹു എന്നാണ്
അവിടെ കാര്യം ഇന്നഹു നിശ്ചയം കാര്യം എന്നാണ് ലമീറുസ് എന്ന് പറയാം. മൈ യുശ്രിക് ബില്ലാഹി മൻ അർത്ഥം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറയും. ആരെങ്കിലും വല്ലവനും യുശ്രിക് പങ്കു ചേർക്കുന്നുവോ അവൻ, മൈ യുശ്രിക് ആരാണോ പങ്കു ചേർക്കുന്നത് അവൻ, ബില്ലാഹി അല്ലാഹുവിൽ, മൈ യുശ്രിക് ബില്ലാഹി അല്ലാഹുവിൽ ആര് പങ്കു ചേർക്കുന്നുവോ അവൻ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. രണ്ട് കാര്യമാണ് പറയാൻ പോണത്. ഇവിടെ എന്താ സ്ഥാപിക്കുന്നത്? ശിർക്ക് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. എന്തുകൊണ്ട്? ഫഖദ് ഖദ് എന്നാണ് തീർച്ചയായും, ഫഖദ് അപ്പോൾ തീർച്ചയായും, ഹറമല്ലാഹു ഹറമെന്നാൽ നിഷിദ്ധമാക്കി, ഹറാമാക്കി, ഹറമല്ലാഹു അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു, അലൈഹി അല മേൽ, അലൈഹി അവന്റെ മേൽ, എന്തിനെ, അൽ ജന്നത്ത സ്വർഗത്തെ, ഹറമല്ലാഹു അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു, അലൈഹി അവന്റെ മേൽ, അൽ ജന്നത്ത സ്വർഗത്തെ, അല്ലാഹു അവന്റെ മേൽ സ്വർഗത്തെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, സ്വർഗത്ത് പ്രവേശിച്ച് പിന്നെ നരകമുണ്ട് എന്നല്ല പറഞ്ഞു, പിന്നെന്താ അത് വേറെ പറയുന്നത്, സ്വർഗം അവന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇപ്പൊ ചില തൗഹീദുള്ള ആളുകൾ നരകത്തിലെത്തിയാലും അവരെ അള്ളാഹു എന്ത് ചെയ്യും, നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അക്കൂട്ടത്തിലും ആര് പെടൂല, ശിർക്ക് ഇതവൻ പെടുകയില്ല. അതുകൊണ്ടാണ് അവന്റെ മേൽ സ്വർഗത്തെ അള്ളാഹു ഹറാമാക്കി ഒരു കാലത്തും നരകത്ത് രക്ഷപ്പെടില്ല. അഭയസ്ഥാനം, സങ്കേതം, അവാ എന്ന അഭയം തേടി അഭയസ്ഥാനം എന്ന അവൻ, ഇവിടെ അവന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ആൻഡ് അവന്റെ സങ്കേതവും എന്ത്, അന്നാറു നരകമാകുന്നു, വാഹുന്നാർ അവന്റെ സങ്കേതം നരകവും ആകുന്നു. അപ്പന്തൈ ഇത് ഖുർആന്റെ ഒരു ശൈലിയാണ്. ഇപ്പൊ തൗഹീദിനെ കുറിച്ച് പറഞ്ഞാൽ ശിർക്കിനെ കുറിച്ച് പറയും, മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞാൽ മുസ്ലിഖിനെ കുറിച്ച് പറയും, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ നരകത്തെ കുറിച്ച് പറയും. അതെന്തിനാ തൗഹീദിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചും പറയുന്നത്? എന്താ ഉണ്ടാകേണ്ട കാര്യമാണ് തൗഹീദ്, ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണ് ശിർക്ക്. അപ്പൊ അതേപോലെ തന്നെ അതിന്റെ രക്ഷാശിക്ഷയെ കുറിച്ച് പറയുന്നിടത്ത് തൗഹീദുള്ള ഒരാൾക്ക് ലഭിക്കേണ്ടുന്ന കൂലി എന്താണ്, അയാൾക്ക് ലഭിക്കാൻ പാടില്ലാത്ത ശിക്ഷ എന്താണ് എന്ന് പറയും. അതായത് അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയും, നരകത്തെ അവന്റെ മേൽ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറയും. ശിർക്ക് ചെയ്ത ആളെ കുറിച്ച് അവന് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, അവന് നരകമുണ്ട്. അപ്പൊ എന്താണ് കിട്ടേണ്ടത്, എന്താണ് കിട്ടാത്തത്, രണ്ടും പറയും. സംശയമില്ലാതെ വല്ല ചാൻസ് ഉണ്ടോ, ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കണ്ട. അതിനാണ് അപ്പൊ ഇവിടെ എന്താ ആദ്യം പറഞ്ഞത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവന്റെ മേൽ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, എന്നാൽ ഒരു കാലത്തും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവന്റെ സങ്കേതം നരകമാകുന്നു എന്ന് പറഞ്ഞാൽ എക്കാലവും അവൻ നരകത്തിലാണ് ഉണ്ടാവുക. രണ്ടർത്ഥ രൂപീതാൽ നമ്മൾ യാതൊന്ന് ഉപയോഗിച്ചു, ഇവിടെ മാ നന്നാ ഇല്ല. ലിവാലിമീന വാലിബ് അക്രമി, ഒമാ ലിം വാലിമീന അക്രമികൾക്കില്ല. ഇവിടെ അക്രമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ, അനീതി പ്രവർത്തിച്ചവരൊക്കെ അക്രമികളാണ്, ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ ചെയ്തവർക്ക് വാലിം എന്ന് പറയാം. എന്നാൽ ഏറ്റവും വലിയ ദുൽമ അക്രമം എന്താണ്, ശിർക്കാൻ അല്ലേ. അപ്പോ ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, ശിർക്ക് വലിയ അക്രമമാണ്. ഇവിടെ നേരെ മുമ്പ് ശിർക്കിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ വാലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിർക്ക് ചെയ്ത അക്രമികൾ. വമാലിം വാലിമീന അക്രമികളായ, അതായത് ശിർക്കാകുന്ന അക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് ഇല്ല,
സഹായി ഇല്ല എന്നല്ല പറയുന്നത്. മിൻ അൻസ്വാരി, നാസിർ അൻസാർ സഹായികൾ, നാസിർ സഹായി, അൻസാർ സഹായികൾ. മിൻ അൻസ്വാരി എന്താ? അഹദുൻ മിൻ അൻസാർ, സഹായികളിൽ നിന്ന് ഒരാളും തന്നെ ഇല്ല. രണ്ടും വ്യത്യാസമുണ്ട്. അക്രമികൾക്ക് സഹായി ഇല്ല എന്നല്ല, അക്രമികളിൽ നിന്ന് അക്രമികൾക്ക് സഹായികളിൽ നിന്ന് ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ്. അവരെ സഹായിക്കാൻ ഒരുത്തനും ഉണ്ടാവില്ല, ഒന്നല്ലെങ്കിൽ വേറൊരാൾ കിട്ടുമോ? ആരും കിട്ടൂല. വമാലും താലിമീന, അക്രമികൾക്കില്ല. മിൻ അൻസാരി, സഹായികളിൽ നിന്ന് ആരും തന്നെ ഉണ്ടാവുകയില്ല. ഒന്നുകൂടി, തീർച്ചയായി അല്ല, അല്ല ഇവിടെ അവനല്ല കാര്യം. ഇന്നഹു, തീർച്ചയായും കാര്യം. എന്താ പറയാൻ പോകുന്ന കാര്യം? മൈ യുഷ്രിക്, ആര് പങ്കു ചേർക്കുന്നുവോ അവൻ, ബില്ലാഹി അല്ലാഹുവിൽ, മൈ യുഷ്രിക് ബില്ലാഹ് അല്ലാഹുവിൽ ആര് പങ്കു ചേർക്കുന്നുവോ അവൻ, ഓന്റെ കാര്യം എന്താ? ഇനി പറയണം, ഫഖദ്, അപ്പോൾ തീർച്ചയായും ഹറമല്ലാഹു, അല്ലാഹു ഹറാമാക്കി നിഷിദ്ധമാക്കിയിരിക്കുന്നു. അലൈഹി, അവന്റെ മേൽ, ആരുടെ മേൽ? ശിർക്ക് ചെയ്യുന്നവന്റെ മേൽ. അൽ ജന്നത, സ്വർഗത്തെ ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹു, അവന്റെ സങ്കേതം, അന്നാറു, നരകവും ആകുന്നു. രണ്ടും കൂടി കൂട്ടിയിടിപ്പിക്കാനാണ് വ, നരകവും. സ്വർഗം നിഷിദ്ധമാണ്, അവന്റെ സങ്കേതം നരകവും ആകുന്നു. വമാ ലിൽലാലിമീന, ലാലിമൂൻ അക്രമികൾ, ലില്ലാലിമീന അക്രമികൾക്ക്, മാ ലില്ലാലിമീന അക്രമികൾക്കില്ല. മിൻ അൻസാരി, സഹായികളിൽ നിന്ന് ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പൊ ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് മൂന്ന് കാര്യം മനസ്സിലായി. എന്താണ്? തൗബ ചെയ്യാതെ അല്ലാഹു പൊറുക്കാത്ത ഗുരുതരമായ തെറ്റാണ് ശിർക്ക്. ശിർക്ക് ചെയ്തവന് ഒരിക്കലും സ്വർഗം ലഭിക്കുകയില്ല. രണ്ട്. മൂന്നാമത്തേത്, ശിർക്ക് ചെയ്തവന്റെ സങ്കേതം എന്നെന്നും നരകമായിരിക്കും. കാരണം സ്വർഗം ആർക്കുള്ളതാ? മുസ്ലിങ്ങൾക്കുള്ളതാ. അപ്പൊ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത അവരിൽ പങ്കുചേർത്ത ആളുകൾക്ക് എന്ത് കിട്ടുകയില്ല? സ്വർഗം കിട്ടുകയില്ല. ഇതുപോലെ ഒരുപാട് ആയത്തുകൾ കുർആനിലുണ്ട്. ഇവിടെ രണ്ടേ രണ്ട് ആയത്തുകൾ, ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കണം. ഇത് ആയത്തും കാണാതെ പഠിക്കുക, അതിന്റെ അർത്ഥവും പഠിക്കുക. വമിൻ ഹൂ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ വിശദീകരിച്ചു. അപ്പൊ വെറും ഒരു ദുആ മാത്രമല്ല, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. അതിലേത് കാര്യം അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്താലും എന്താവും? ചുരുക്കാവും. ഇവിടെ ഒരു ഉദാഹരണം പറയാം. വമിൻ ഹൂ, അതിൽപ്പെട്ടതാണ്. ഏതിൽപ്പെട്ടത്? മിനശിർക്കി, ശിർക്കിൽപ്പെട്ടതാണ്. അദ്ദബഹു ലിഗൈരില്ലാഹി, അദ്ദബഹു ദബഹ എന്ന അറക്കുക, അദ്ദബഹു അറവ്, അറവ് നടത്തൽ. ലിഗൈരില്ലാഹ്, ഗൈറ് എന്നാല് മോള് പറഞ്ഞ ദൂന എന്നർത്ഥം, കൂടാതെ ഒഴികെ. ലിഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി, അല്ലാഹു ഒഴികെയുള്ളവർക്ക് വേണ്ടി. ഗൈറ് അല്ലാതെ, അല്ലാത്ത, ഒഴികെയുള്ള. ലിഗൈരി അല്ലാത്തവർക്ക്, ഒഴികെയുള്ളവർക്ക്. ആരല്ലാത്തവർക്ക്? അല്ലാഹി. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുക എന്നത് മിൻഹു, ശിർക്കിൽപ്പെട്ടതാകുന്നു. ഇവിടെ ഒരൊറ്റ ഉദാഹരണം മാത്രം അയാൾ സൂചിപ്പിച്ചതാണ്. എന്തിനുള്ള ഉദാഹരണം? ഇബാദത്തിൽ നിന്ന് അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്ന ശിർക്കിൽപ്പെട്ട കാര്യങ്ങളിൽ ഒരൊറ്റ കാര്യം മാത്രം. കാരണം ഇത് പറയാൻ കാരണം എന്താ? ഈ ഒരു ഉദാഹരണം പ്രത്യേകമായി പറയാൻ കാരണം, ഇത് സാധാരണഗതിയിൽ ആളുകൾക്കിടയിൽ, മുശ്രികൾക്കിടയിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ വിസല്ലാഹു സലമന്റെ കാലഘട്ടത്തിൽ ഉള്ള മുശ്രിക്കുകൾ അല്ലാഹുവിനോട് മാത്രം അവർ ദുആ ചെയ്തിരുന്നു, അവർ നേർച്ചയാക്കിയിരുന്നു, അല്ലാഹുവിനും നേർച്ചയാക്കിയിരുന്നു, അല്ലാഹു അല്ലാത്തവർക്കും
നേർച്ചയാക്കിയത്. അപ്പൊ നേർച്ച എന്നത് മുശ്രിക്കുകൾ പണ്ടേ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ